നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഹൈദരാബാദിൽ വെറ്റിനറി ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്തതിനു ശേഷം കൊലപ്പെടുത്തിയ സംഭവത്തിലെ 4 പ്രതികൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചിരുന്നു. പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴുണ്ടായ ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് അറിയിച്ചത്. പോലീസ് നടപടിയെ അനുകൂലിച്ചും എതിർത്തും ഒട്ടേറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യയിൽ കൂട്ടബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും കൂടി വരികയും അതിലെ പ്രതികൾ ഭൂരിഭാഗവും ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ രൂക്ഷമായ ജനരോക്ഷമുയരുന്നത് സ്വാഭാവികമാണ്. ഉത്തർപ്രദേശിലെ ഉന്നാവിൽ ബലാത്സംഗ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ ഇരയെ ചുട്ടുകൊന്നത് ഇതേ ദിവസങ്ങളിലായിരുന്നു. ഇവിടെയെല്ലാം നോക്കുകുത്തിയാകുന്ന നിയമസംവിധാനങ്ങളോടുള്ള പ്രതിഷേധമാണ് ഹൈദരാബാദ് സംഭവത്തിൽ പോലീസിനെ അനുകൂലിക്കാൻ ഒരുപാട് പേരെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഈ രീതിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിൽ നിയമം നടപ്പാക്കാൻ കഴിയുമോ? ഇക്കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ് SBS മലയാളം തേടുന്നത്. പ്രതികളെ വെടിവെച്ചു കൊന്ന നടപടിയെ അനുകൂലിക്കുന്നതായി പെർത്തിലുള്ള ജിൻസ് ജെയിംസ് അഭിപ്രായപ്പെട്ടു.
ഞാൻ വിലയിരുത്തുന്ന വെച്ചാൽ ഹൈദരാബാദിൽ അത്രയ്ക്ക് അങ്ങനെ ഒരു സംഭവം നടക്കരുതായിരുന്നു, അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി നടന്നു. പക്ഷെ അതിനെതിരെയുള്ള പോലീസ് അറ്റാക്കിനെ ഞാൻ അനുകൂലിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് നിയമം നല്ല നിയമങ്ങളാണ്, പക്ഷെ കുറച്ച് പൈസയും ഒരാളൊരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കേസിൽ നിന്നും പുറത്തു വരാമെന്നുള്ളൊരു സ്ഥിതിയാണ്. അതേപോലുള്ള സ്ഥിതിക്ക് ഇതേപോലുള്ള ഒരു എൻകൗണ്ടർ തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുറ്റം ചെയ്യാനുള്ള ഒരു വാസന അവസാനിക്കണമെങ്കിൽ ഇതേപോലുള്ള എൻകൗണ്ടറുകൾ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം.
പ്രതികളെ പോലീസ് വെടിവെച്ചു കൊല്ലുക എന്ന് പറയുമ്പോൾ അത് കാട്ടു നിയമത്തിന് സമാനമാകില്ലേ? പ്രതികൾ കുറ്റക്കാരാണോ എന്ന് തെളിഞ്ഞിട്ടില്ല.
കുറ്റം അവരെ കുറ്റാരോപിതരല്ല, അവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ തെളിവുകളുടെ എല്ലാം ഇതിലിതുണ്ട്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഇതിലുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഗോവിന്ദ ചമി തെറ്റ് ചെയ്തിരുന്നു, അയാൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളൊരു വക്കീലിനെ പോലുള്ള ഒരു വക്കീല് വന്നതുകൊണ്ട് അയാള് നമ്മുടെ ഗവൺമെന്റിന്റെ പൈസ തിന്നു തീർക്കുന്നതല്ലാതെ ഒരു ഇതൊന്നും നടക്കുന്നില്ല. അപ്പൊ അതേപോലുള്ളൊരു സിറ്റുവേഷനിൽ ആൾക്കാർക്ക് പിന്നെയും കുറ്റം ചെയ്യാനുള്ള വാസന കൂടാതിരിക്കണമെങ്കിൽ ഇതേപോലെ എൻകൗണ്ടറുകൾ ഉണ്ടാവും തന്നെയാണ് എന്റെ അഭിപ്രായം.
ഇങ്ങനെയൊരു വെടിവയ്പിൽ പ്രതികൾ കൊല്ലപ്പെടുന്നത് ശരിയായ കുറ്റവാളികൾ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഒരുക്കുന്നില്ലേ?
ആ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ വേറെ ഏതെങ്കിലും ശക്തികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ തെളിയിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കാം ഇത്. പക്ഷെ ഈ ഒരു ഹൈദരാബാദിലെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ പെൺകുട്ടി അവിടെ ബൈക്ക് കൊണ്ടുവച്ചപ്പോൾ മുതൽ അവർ പ്ലാൻ ചെയ്ത് അവരതിന്റെ ടയർ ഉരിക്കളഞ്ഞ് അവര് തന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അവർ തന്നെയാണെങ്കിലും ചെയ്യും. ഇതിലൊരു പ്രതി സമ്മതിക്കുകയും ചെയ്തു, വീട്ടിൽ ചെന്ന് പറയുകയും ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഇതിൽ പുറത്തുനിന്നുള്ളൊരു വലിയൊരു നിഗൂഢ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ശക്തികൾ ഉണ്ടോ എന്നുള്ളത് എനിക്കതിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം അതിൽ വലിയ ഇതുണ്ടോന്ന് അറിയില്ല.
പോലീസ് വെടിവെപ്പിൽ പ്രതികൾ കൊല്ലപ്പെടുന്നത് നിയമം കയ്യിലെടുക്കുന്നതിന് തുല്യമാകില്ലേ?
ഇതൊരു കാട്ടുനീതിയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. പക്ഷെ എന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരു കേസ് തെളിയിച്ചു വരാൻ കൊല്ലങ്ങൾ എടുക്കും. ആ കൊല്ലങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തെളിവുകൾ നശിക്കപ്പെടാനോ അങ്ങനെയുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ മറ്റേ സൗദി അറേബ്യ, ദുബായ് പോലുള്ള രാജ്യങ്ങളിലെ നിയമം പെട്ടെന്നുള്ള വിധി നടപ്പാക്കുന്ന രീതികൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാട്ടു നിയമങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷെ ഇവിടെ അതിന്റെ ഒരുപാട് സിറ്റുവേഷൻ, നമ്മുടെ ഡൽഹി കേസ് തന്നെയാണെങ്കിലും ഇപ്പൊ അവരെ തൂക്കിക്കൊള്ളാൻ തന്നെ ഇത് വന്നിട്ട് അതിന് ആരാച്ചാരെ തപ്പിക്കണ്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അതേസമയം പോലീസ് നടപടിയെ എതിർത്തുകൊണ്ടുള്ള അഭിപ്രായം SBS മലയാളത്തോട് പങ്കുവെക്കുകയാണ് സിഡ്നിയിലുള്ള ഗണേശ് ബാല.
ഞാന് ഒരു 2000-2001 സമയത്ത് ഇന്ത്യയുടെ ഒരു അറിയപ്പെടുന്ന സോഷ്യൽ സയന്റിസ്റ്റ് ആയ ഏജാസ് അഹമ്മദ് അന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഒരു ക്വട്ടേഷൻ ഉണ്ട് അദ്ദേഹത്തിന്. അയാൾ അദ്ദേഹം പറയുന്നത് ഓരോ 54 മിനിറ്റിലും ഇന്ത്യയിൽ റേപ്പ് നടക്കുന്നുണ്ട്, ഓരോ 26 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു മോളസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അത് 2001 കണക്കാണ്. ഇപ്പത്തെ അവസ്ഥയിൽ ഒരു പക്ഷേ അതിനേക്കാൾ വളരെ വളരെ കൂടുതലാവാനാണ് സാധ്യത. അപ്പൊ അത്രയും സാഹചര്യത്തില് ഇവര് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത് നമുക്കറിയില്ല. ചിന്തിക്കുവാറും ഒരു കുറ്റം ചെയ്തിരിക്കാനാണ് സാധ്യത, കാരണം ആ രീതിയിലാണ് ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ പോലീസ് എന്തിനാണ് ഇവരെ ആ സ്പോട്ടിൽ കൊണ്ടുപോയി അത്തരം ഒരു സംഭവത്തെ കുറിച്ച് ഒരു റിക്രിയേഷനോ അല്ലെങ്കിൽ ഒരു റീകൺസ്ട്രക്ട് എന്നുള്ള വാക്കാണ് ഞാൻ വായിച്ചത്. റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം 3 ദിവസത്തിനുള്ളിൽ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ ഒരു ഇന്റർനാഷണൽ ബോഡിയെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അന്വേഷിപ്പിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാനിപ്പോ ആംനസ്റ്റി ഇന്റർനാഷണലും മറ്റ് പല ഇന്റർനാഷണൽ ബോഡീസും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഇഎംഎന്റെ വാർത്ത വായിച്ചപ്പോൾ അത് വീണ് വായിച്ചത് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്ത്യയിലെ ഒരു ബോഡിയും അന്വേഷിക്കാതെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ബോഡി ഇത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. കാരണം ഇതിന്റെ സസ്പീഷൻ എന്താന്ന് പറഞ്ഞാൽ സംഭവം നടന്നിട്ട് 3 ദിവസത്തിനുള്ളിൽ അതേ സ്പോട്ടിൽ പോയി പോലീസ് റീക്രിയേറ്റ് ചെയ്ത് അതിനെ കുറിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ സംശയിക്കാൻ വകുപ്പുണ്ട്. പക്ഷെ മരിച്ചുപോയത് പെൺകുട്ടിയാണ്. ഇന്ത്യയിൽ ധാരാളമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നടക്കുന്ന ഒരു പ്രശ്നമാണ്, രാജ്യം മുഴുവൻ പാളിക്കെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തില് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് സന്തതി ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരുപക്ഷെ കോടിക്കണക്കിന് പെൺകുട്ടികളോട് നമുക്ക് സിമ്പതി കാണിക്കേണ്ടി വരും. അവരെല്ലാം അർഹിക്കുന്നുണ്ട്. അപ്പൊ ഇത് രാഷ്ട്രീയമായി ആളിക്കെത്തിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
താങ്കൾ പറയുന്നത് ഇതൊരു വ്യാജ ഏറ്റുമുട്ടലായിരുന്നോ എന്ന കാര്യം അന്വേഷണം നടക്കണം എന്നുള്ളതാണ് അല്ലേ?
എനിക്ക് വളരെ ശക്തമായ സംശയമുണ്ട്.
തീർച്ചയായും. പക്ഷെ ഇതിനപ്പുറം മറ്റൊരു വിഷയമുള്ളത് ഈ നീതി സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങളിൽ നിന്ന് നീതി കിട്ടാതിരിക്കുമ്പോൾ ഇത്തരത്തിലെങ്കിലും നീതി നടപ്പാക്കണം, ബലാത്സംഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഇത്തരത്തിലെങ്കിലും നീതി നൽകണം എന്ന രീതിയിലുള്ള ഒരു പൊതുവികാരം ഇന്ത്യയിൽ ഉയർന്നു വരുന്നുണ്ട്. അതേക്കുറിച്ച് താങ്കൾ എന്താണ് വിചാരിക്കുന്നത്?
ആ വികാരം ഇനി വളരാനാണ് സാധ്യത.
താങ്കൾ യോജിക്കുന്നുണ്ടോ? അതോട് താങ്കൾ യോജിക്കുന്നുണ്ടോ?
100% അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. അതായത് എന്റെ മൂക്കിൽ വ്രണം വന്നാൽ, എന്റെ മൂക്കിൽ ഒരു വ്രണം വന്നാൽ മൂക്ക് മുറിച്ചു കളയല്ല വേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ജുഡീഷ്യറിക്കോ ലെജിസ്ലേറ്റീവിനോ എക്സിക്യൂട്ടീവിനോ പാളിച്ചകൾ പറ്റുമോ എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ധാരാളം പാളിച്ചകൾ എല്ലാ സ്ഥലത്തും പറ്റിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ജുഡീഷ്യറി തെറ്റാണെന്നോ ജുഡീഷ്യറി മാറ്റേണ്ടതാണെന്നോ ജനങ്ങൾ നിയമം കയ്യിലെടുക്കണമെന്നോ ഇവർ പോലീസ് പോലും നിയമം കയ്യിലെടുക്കേണ്ടതാണോന്ന് ഒരു തരത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ത്യ ഒരു കോടാനുകോടി ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ്. ജനാധിപത്യ സംവിധാനം ഒന്നുമില്ലെങ്കിലും 19 കൊല്ലം കൊണ്ടു നടന്ന ഒരു രാജ്യമാണ്. അത് പോലീസുകാർ ഇങ്ങനെ നിയമം കയ്യിലെടുക്കുന്നു, നാളെ പൊട്ടേഷൻകാർ കയ്യിലെടുക്കുന്നു, മറ്റന്നാൾ വേറെ ആരെങ്കിലും കയ്യിലെടുക്കുന്നു.
പോലീസ് നടപടി ശരിയല്ലെന്നുള്ള അഭിപ്രായമാണ് മെൽബണിലുള്ള പ്രതാപും പങ്കുവച്ചത്.
എന്റെ അഭിപ്രായത്തിൽ ഇതൊരു വധം തന്നെയാ. ഒരു ഡെവലപ്ഡ് നേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഇങ്ങനത്തെ ഒരു കാര്യം നടന്നെന്ന് പറയുന്നത് എനിക്ക് ആക്ഷേപമാണ്. എന്നാന്ന് വെച്ചാൽ ഇന്ത്യയിൽ 5000 വർഷമായിട്ട് ഭയങ്കരം കൾച്ചറലും സ്പിരിച്വൽ വാല്യൂസ് ഉള്ള ഒരു രാജ്യത്ത് അക്രമം, വധം, തിങ്സ് ഡൺ ഔട്ട്സൈഡ് ദ ആംബിറ്റ് ഓഫ് ദ ലോ ഇസ് നോട്ട് സത്യമേവ ജയതേ.
പക്ഷെ ജനങ്ങൾ പലപ്പോഴും പറയുന്നത്, ഒരുപാട് പേർ ഇതിനെ അനുകൂലിച്ച ഒരുപാട് പേർ പറയുന്നത്, മറ്റൊരു മാർഗവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പം ഒരുപാട് കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു, ശിക്ഷിക്കപ്പെട്ടാൽ പോലും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുന്നു, പെൺകുട്ടികൾക്ക് സുരക്ഷ ലഭിക്കുന്നില്ല, ഇങ്ങനെയെങ്കിലും ഒരു പേടി ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇന്ത്യയിൽ.
അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത കാര്യം ആളുകൾ എന്തുവാ ഷുഗർ എന്തുവാ ഒളിച്ചു വെച്ചിട്ട് വില കൂട്ടുക, ഉള്ളിയുടെ വില ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ കൂട്ടിയിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് റിലീസ് ചെയ്ത് അതിന് വില ഇറക്കാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം അവരെ ഭയപ്പെടുത്താൻ വേണ്ടി അതിന് ഒരു ഉള്ളി കച്ചവടക്കാരനെ എടുത്ത് തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ഉള്ളിയുടെ വില കുറയുമോ? അപ്പം ഈ ദെർ ഇസ് സംതിങ് കോൾഡ് ദി അബ്സല്യൂട്ട് importance of the rule of law. You know, justice should not only be done, but it should also be seen to be done. There will be so many cases like this. There are so many matters like this which are still pending in Indian courts. So, because some of the cases the criminal will escape, does it mean that we pull out all those criminals from the jail and just lynch them? Then what is the difference between the the law of the jungle mm-hmm. and the laws which are enacted in the constitution, where every human being has a right to justice. My brother is the Director General of Police of Tamil Nadu.
Okay.
And I am, you know, having a debate with him on this matter, wherein I feel so exercised about the whole matter, where India has reached, you know, where even the top people of the country, like our late Prime Minister Indira Gandhi, she had to go through the court of law, and India was considered as a country where every human being faced true trials and experienced justice. And ultimately, even though she may not have spent many days, she also went to jail. She was considered the most powerful woman in the world. But today, these kind of things are happening because people's confidence in the rulers is totally shattered.
പ്രതികളെ പോലീസ് വെടിവെച്ചു വന്ന സംഭവത്തിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ അഭിപ്രായങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. ഇത് SBS മലയാളത്തെ അറിയിക്കാവുന്നതാണ്. malayalam.program@sbs.com.au എന്ന ഇമെയിൽ വിലാസത്തിലും SBS മലയാളം എന്ന ഫേസ്ബുക്ക് പേജിലും അഭിപ്രായങ്ങൾ അറിയിക്കാം.
ലൈക്ക് Share, comment. SBS Malayalam Facebook page.